الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودرن علي الله سبحانه وتعالى نمي سرتيچട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യരെയാകട്ടെ ജിന്നുകളെയാകട്ടെ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയാണ്, അവനെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടിയാണ്. ഈ ഇബാദത്തുകളെ കുറിച്ച് എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കണം എന്നതിനെ കുറിച്ചാണ് ശുദ്ധ ഖുർആനിൽ അല്ലാഹു വിവരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവിടുന്ന് വിവരിച്ചിട്ടുള്ളത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കൽപ്പനയോട് നമ്മൾ പാലിക്കേണ്ട ഏഴ് ബാധ്യതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചാൽ അതിൽ ഏഴ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഒരു ചെറിയ റിസാലയിൽ, വാജിബുൽ അബ്ദി ഇദാ അമറഹു അല്ലാഹു ബി അംറിൻ, വാജിബുൽ അബ്ദി ഇദാ അമറഹു അല്ലാഹു ബി അംറിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം കൽപ്പിച്ചാൽ അതിനോട് ഒരു മുസ്ലിമിന്റെ മേലുള്ള ബാധ്യതകൾ എന്താണ് എന്ന് വിവരിക്കുന്ന ഒരു ചെറിയ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പുസ്തകം വായിക്കാതെ നമുക്ക് ചുരുക്കി പറയാം. അദ്ദേഹം പറഞ്ഞു, ഇദാ അമറല്ലാഹുൽ അബ്ദ ബി അംറിൻ വജബ അലൈഹി ഫീഹി സബ്ഉ മറാതിബ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളോട് ഒരു കാര്യം കൽപ്പിച്ചാൽ, നമ്മോട് അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ ഏഴ് പദവികൾ, ഏഴ് പടികൾ അവൻ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ടതുണ്ട്. അൽ ഔവൽ അവൽ ഊല അൽ ഇൽമു ബിഹി, ഒന്നാമത്തെ ബാധ്യത നീ അതിനെ കുറിച്ച് പഠിക്കലാണ്. അല്ലാഹു നിന്നോടൊരു കാര്യം കൽപ്പിച്ചാൽ അത് എന്താണ് എന്ന് നീ പഠിച്ചിരിക്കണം. അത് പഠിക്കാതിരിക്കാൻ നിനക്ക് യാതൊരു ഒഴിവുകഴിവും അല്ലാഹു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമു നേടുക എന്നത്, ദീനിനെ കുറിച്ച് അറിവ് നേടുക എന്നത് എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മുസ്ലിമിന്റെ മേലും ദീൻ പഠിക്കൽ നിർബന്ധമാണ്. അത് ഖതീബിന് മാത്രമോ അതല്ലെങ്കിൽ മൗലവിക്ക് മാത്രമോ അറബി കോളേജിൽ പഠിക്കുന്നവർക്ക് മാത്രമോ ബാധകമായ കാര്യമല്ല. മുസ്ലിമാണോ നീ ദീൻ പഠിക്കണം. അല്ലാഹു നിന്നോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ നീ പഠിക്കണം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ തന്റെ സമൂഹത്തോട് ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് അങ്ങാടികളിൽ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി നിന്ന് പറയുമായിരുന്നു എന്നാണ്, യാ യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. അതിന്റെ പേരിലാണ് അവിടുന്ന് മർദ്ദനങ്ങളേറ്റത്. അതിന്റെ പേരിലാണ് അമ്മാറും യാസിറും സുമയ്യയും മരണപ്പെട്ടത്. അതിന്റെ പേരിലാണ് ബിലാൽ ഇബ്നു റബാഹ് അങ്ങാടികളിലൂടെ വലിച്ചിഴക്കപ്പെട്ടത്. അതിന്റെ പേരിലാണ് അവർ മക്കയിൽ ഷഅബു അബി താലിബിൽ പട്ടിണിക്ക് കിടക്കേണ്ടി വന്നത്. അതിന്റെ പേരിലാണ് അവർ മക്കയിൽ നിന്ന്, അവർ ജനിച്ച നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ആലോചിക്കണം, ഇതെല്ലാം സംഭവിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ പേരിലാണ്. അങ്ങനെ അവർ മദീനയിലേക്കെത്തി. മദീനയിൽ അവതരിച്ച സൂറത്താണ് സൂറത്തു മുഹമ്മദ്. സൂറത്തു മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലെ, ഫഅലം, താങ്കൾ പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം. മദീനയിൽ നിന്നാണ് ഇത് പറയുന്നത്. ഈ പ്രയാസങ്ങൾ 13 കൊല്ലക്കാലം അനുഭവിച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. നമ്മളിൽ ആരോടെങ്കിലും ഒരാൾ പറഞ്ഞാൽ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ ചിലരുടെ പ്രതികരണം എന്തായിരിക്കും? നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയും, എനിക്കതിനെ കുറിച്ച് അറിയാമെന്ന് പറയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാണുന്ന പ്രയാസങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം അവിടുത്തോട് അള്ളാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ എത്രയെത്ര ആയത്തുകളിൽ നമ്മൾ വായിക്കുന്നു, ഫഅലമു വഅലമു അന്നല്ലാഹ ഗഫൂറു റഹീം, അള്ളാഹു ഗഫൂറാണ് റഹീമാണ്, നിങ്ങൾ പഠിക്കണം. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കണം, നമ്മുടെ ദീനിനെ കുറിച്ച് പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോടൊരു കാര്യം കൽപ്പിച്ചാൽ അതിനെ കുറിച്ച് പഠിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ പഠിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, എല്ലാ മുസ്ലിമും നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങൾ. എല്ലാ മുസ്ലിമും, അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ വലിയവനാവട്ടെ ചെറിയവനാവട്ടെ, എല്ലാവരും പഠിക്കണം. അതിൽപ്പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ, ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇഹ്സാൻ എന്താണ്, പരലോകത്ത് എന്താണ്, സ്വർഗം എന്താണ്, നരകം എന്താണ്, ആരാണ് അള്ളാഹു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ മുസ്ലിമും പഠിക്കണം. രണ്ടാമത്തേത്, ഓരോ മുസ്ലിമിന്റെയും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ്. നീ കച്ചവടക്കാരനാണോ, കച്ചവടത്തെ കുറിച്ച് പഠിക്കണം. നീ ഭർത്താവാണോ, ഭാര്യയോടുള്ള കടമയെ കുറിച്ച് പഠിക്കണം. നീ വിദ്യാർത്ഥിയാണോ, അധ്യാപകനോടുള്ള ബാധ്യത പഠിക്കണം. നീ രക്ഷിതാവാണോ, മക്കളോടുള്ള ബാധ്യത പഠിക്കണം. നീ മകനാണോ, ഉപ്പയോടും ഉമ്മയോടുള്ള ബാധ്യത പഠിക്കണം. നിന്റെ അവസ്ഥ എന്താണോ അതിന് വേണ്ടത് നീ പഠിച്ചിരിക്കണം. നിന്റെ കയ്യിൽ സകാത്ത് കൊടുക്കാനുള്ള പണമുണ്ടോ, സകാത്തിനെ കുറിച്ച് പഠിക്കണം. നീ നോമ്പ് നോൽക്കാനുള്ള പ്രായത്തിലെത്തിയോ, നോമ്പിനെ കുറിച്ച് പഠിക്കണം. നിനക്ക് ജനാബത്ത് ആരംഭിച്ചു തുടങ്ങിയോ, അതിനെ കുറിച്ച് പഠിക്കണം. ഇങ്ങനെ നിന്റെ സാഹചര്യത്തിനനുസരിച്ച് പഠിക്കേണ്ടത്. അപ്പൊ രണ്ട് കാര്യമുണ്ട്, ഒന്ന് എല്ലാ മുസ്ലിം പഠിക്കേണ്ടത്, രണ്ട് നിന്റെ സാഹചര്യത്തിനനുസരിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോടൊരു കാര്യം കൽപ്പിച്ചാൽ ഒന്നാമത്തെ ബാധ്യത അത് പഠിക്കുക എന്നതായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അള്ളാഹു നിന്നോടൊരു കാര്യം കൽപ്പിച്ചാൽ നീ അതിനെ ഇഷ്ടപ്പെടണം, നീ അതിനെ സ്നേഹിക്കണം, വെറുക്കാൻ പാടില്ല. തൗഹീദ് അള്ളാഹു നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, നീ അതിനെ സ്നേഹിക്കണം. അതാണ് നിന്റെ ഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടമുണ്ടാകേണ്ട കാര്യം. നിസ്കരിക്കാൻ അള്ളാഹു നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, നിസ്കാരത്തോട് നിനക്ക് സ്നേഹമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, വുജുഇലത്തിസ്സലാ ഖുർറതഐനി, നിസ്കാരം എന്റെ കൺകുളിർമയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസബഹു അംറുൻ സല്ലാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അവിടെ പോയി നിസ്കരിക്കും. സുബ്ഹാനല്ലാഹ്, പ്രയാസം നീക്കാൻ അവിടുന്ന് നിസ്കാരത്തിലേക്കാണ് ഓടിച്ചെന്നത്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, നീ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടുക. അള്ളാഹിന്റെ സഹായം വേണോ? ക്ഷമിക്ക, നിസ്കരിക്ക. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഒരു യാത്രയിലാണ്, ഒട്ടകപ്പുറത്ത്. അദ്ദേഹത്തിന്റെ അരികിൽ ഒരു ദൂതൻ വന്നു, നിങ്ങളുടെ അനിയൻ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം തന്റെ വാഹനം ഒരു വശത്തേക്കാക്കി, ഒരു സൈഡിലേക്ക് മാറി നിന്ന് രണ്ട് റക്അത്ത് നിസ്കരിച്ചു. നിസ്കരിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. പ്രയാസം ഹൃദയത്തെ ബാധിക്കുമ്പോൾ അവരുടെ പ്രയാസത്തെ ലഘൂകരിച്ചത് നിസ്കാരമാണ്. എന്നാൽ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളിൽ ചിലർക്കെങ്കിലും നിസ്കാരമാണ് പ്രയാസം, നിസ്കാരമാണ് ബുദ്ധിമുട്ടായിത്തീരുന്നത്, നിസ്കാരമാണ് നമ്മളിൽ ചിലർ വെറുക്കുന്നത്. അല്ലാഹുൽ മുസ്തആൻ. അപ്പോൾ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ നീ അതിനെ സ്നേഹിക്കണം, വെറുക്കാൻ പാടില്ല, ദേഷ്യം കാണിക്കാൻ പാടില്ല. മുനാഫിഖുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. الله ഇറക്കിയതിന് അവർ വെറുത്തു, അതിനോട് അവർ അനിഷ്ടം കാണിച്ചു. فأحبط أعمالهم, അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ നീ അതിനെ സ്നേഹിക്കുക, അതിലാകണം നിന്റെ ഇഷ്ടം. അള്ളാഹു ഒരു കാര്യം വിലക്കിയാൽ, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, അത് ചെയ്യുന്നത് നിനക്ക് ദേഷ്യമുള്ളതായിരിക്കണം. നീ അത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ഒരു ഹറാം നിന്റെ അടുക്കൽ സംഭവിച്ചാൽ പോലും നിനക്കതിനോട് വെറുപ്പുണ്ടായിരിക്കണം. നീ ഇസ്തിഗ്ഫാർ തേടണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. അപ്പോൾ സഹോദര, രണ്ടാമത്തെ കാര്യം മഹബ്ബത്തു. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കൽപ്പിച്ച കാര്യത്തോട് നിനക്ക് സ്നേഹമുണ്ടായിരിക്കണം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിലൊന്നാണ് ഇസ്ലാം, നീ ഇസ്ലാമിനെ സ്നേഹിക്കണം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിലൊന്നാണ് മുസ്ലിമാവുക എന്നത്, നീ മുസ്ലിമീങ്ങളെ സ്നേഹിക്കണം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിലൊന്നാണ് മുഅ്മിനീങ്ങൾ, അവരെ സ്നേഹിക്കുക എന്നത്, അവരോട് ഇഷ്ടം കാണിക്കുക എന്ന്, നീ അവരോട് സ്നേഹം കാണിക്കണം. ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹബു, നിങ്ങൾ ഒരിക്കലും മുഅ്മിനാവുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബബ്തും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചു തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണിത്. അവിടുന്ന് പറഞ്ഞു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മസ്ജിദിൽ കൂടുന്ന ആളുകൾ പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കണം, അവരുടെ ഹൃദയങ്ങൾ ഏറ്റവും ശക്തമായ ബന്ധമുള്ളവരായിരിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, الثالثه العزم على الفعل. الله കൽപ്പിച്ച ഒരു കാര്യം നീ പഠിച്ചു, നിനക്ക് അതിനോട് സ്നേഹമുണ്ട്. العزم على الفعل, അത് ചെയ്യാനുള്ള ഉറച്ച തീരുമാനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അലസത കാണിക്കരുത്, പിന്നെ പിന്നെ നാളെയാകാം മറ്റന്നാളാകാം, ഇല്ല, العزم على الفعل, ഞാൻ ഇത് ചെയ്തിരിക്കും എന്ന ഉറച്ച തീരുമാനം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ്, നിനക്ക് അല്ലാഹുവിന്റെ അരികിൽ ഉപകാരപ്പെടുന്നത് അതിൽ നീ കഠിനമായി പരിശ്രമിക്കുക, പണിയെടുക്കുക. ഇഹ്റിസ്, പരിശ്രമിക്കുക, വെറുതിരിക്കരുത്. വസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം തേടുക. രാവിലെ വൈകുന്നേരമുള്ള ദിക്കറുകളിൽ ഒന്നെന്താണ്? അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ കസൽ, മടിയിൽ നിന്ന് ഞാൻ അല്ലാഹുവേ രക്ഷ ചോദിക്കുന്നു. അതിനാൽ സഹോദര, ഉറച്ച തീരുമാനമെടുക്കുക, ഞാൻ ചെയ്യും. ചില ആളുകൾ അവിടെ പരാജയപ്പെടും, നന്മ ഇഷ്ടമാണ്, അവർക്ക് നന്മയെക്കുറിച്ച് അറിയാം, പക്ഷെ തീരുമാനമില്ല, ഉറച്ച മനസ്സിന്റെ ഉറച്ച തയ്യാറെടുപ്പില്ല. ആ തയ്യാറെടുപ്പാണ് മൂന്നാമത്തെ ബാധ്യത, മൂന്നാമത്തെ കടമ്പ അതാണ്. നാലാമത്തെ കാര്യം, അർറാബിഅതു അൽഅമൽ, നാലാമത്തെ കാര്യം അത് ചെയ്യുക എന്നതാണ്, പ്രവർത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ നീ പ്രാവർത്തികമാക്കുക. ഇവിടെ ചില ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേവലം കൈകൊണ്ടും കാലുകൊണ്ടും നാവുകൊണ്ടും ചെയ്യുന്നത് മാത്രമല്ല, പ്രവർത്തനങ്ങൾ മൂന്ന് സ്ഥലങ്ങളിൽ നടക്കും. ഒന്ന് ഹൃദയത്തിലാണ്, രണ്ട് നാവിലാണ്, മൂന്ന് നമ്മുടെ ശരീരാവയവങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഹൃദയത്തിലാണ്, രണ്ട് നാവിലാണ്, മൂന്ന് ശരീരാവയവങ്ങളിലാണ്. നിസ്കാരം ഇത് മൂന്നും ഒരുമിക്കുന്ന പ്രവർത്തനമാണ്. ഹൃദയമുണ്ട്, നാവുണ്ട്, ശരീരമുണ്ട്. മൂന്നും ഒരുമിക്കുന്ന പ്രവൃത്തിയാണ് നിസ്കാരം. ഇതിൽ ഓരോ പ്രവർത്തനത്തിനും നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ പങ്കുണ്ടായിരിക്കണം. ചില ആളുകൾ നിസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്, ഇബാദത്തുകൾ ധാരാളമുണ്ട്, പക്ഷെ അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അവൻ എവിടെയോ ആണ്. അവന്റെ ചിന്ത നിസ്കാരത്തിലല്ല, അവന്റെ ഹൃദയത്തെ അവൻ അശ്രദ്ധമാക്കി വിട്ടിരിക്കുന്നു, ഗാഫിലീങ്ങളിൽ പെട്ടിരിക്കുന്നു. അങ്ങനെയാകാൻ പാടില്ല. ഹൃദയത്തിൽ ഇബാദത്തുകളുണ്ട്. ഹൃദയത്തിലെ ഇബാദത്തുകൾ ചിലപ്പോൾ ശരീരം കൊണ്ടുള്ള പ്രവർത്തനങ്ങളെക്കാൾ പ്രതിഫലാർഹമാണ് ചില സന്ദർഭങ്ങളിൽ. ഉദാഹരണത്തിന് തവക്കുൽ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനമാണ്. ഒക്കെ നിങ്ങൾ വെറുതെവിടെ ഇരിക്കാം, പക്ഷേ നിനക്ക് അള്ളാഹുവിന്റെ അരികിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് തവക്കുൽ. എങ്ങനെ തവക്കുൽ ചെയ്യേണ്ടത്? ചില ആളുകൾ തവക്കുൽ എന്ന് കേട്ടാൽ ഉടനെ ചിന്തിക്കുന്നത് ദുനിയാവിലെ കാര്യങ്ങൾ തവക്കുൽ ചെയ്യുന്ന ബിസിനസ് തവക്കുൽ ചെയ്യണം, എന്റെ കച്ചവടം, എന്റെ വീട്ടിലെ കാര്യങ്ങൾ, എന്റെ ആരോഗ്യം. തവക്കുലിന്റെ ഏറ്റവും ഉന്നതമായ പദവി ദീനിന്റെ കാര്യത്തിലുള്ള തവക്കുലാണ്. നാളെ പരലോകത്തേക്ക് എത്താനുണ്ട്, അള്ളാഹുവെ ഞാൻ നിന്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്, നീ എന്നെ കൈവിടിയരുത്, നീ എന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്, നീ എന്നെ സ്വർഗത്തിലേക്ക് എത്താതെ പരാജയപ്പെടുത്തരുത്. ഇത് തവക്കുലാണ്, അത് ഏറ്റവും വലിയ തവക്കുലാണ്, അത് ഏറ്റവും വലിയ തവക്കുലാണ്. അപ്പോൾ തവക്കുലുണ്ട്, ഭയം, അള്ളാഹുവിനോടുള്ള പേടി, സ്നേഹം, ഇതൊക്കെ മഹത്തരമായ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ നാവിന്റെ പ്രവർത്തനമുണ്ട്. കലിമതാനി, ഖഫീഫതാനി, അലൽ ലിസാനി, സഖീലതാനി, ഫിൽ മീസാനി, ഹബീബതാനി, ഇലർ റഹ്മാൻ. രണ്ട് വാക്കുകൾ. ആ രണ്ട് വാക്കുകൾ, ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് വളരെ എളുപ്പമുള്ളതാണ്. സഖീലതാനി ഫിൽ മീസാൻ, പരലോകത്ത് അള്ളാഹുവിന്റെ തുലാസിൽ ധാരാളം കനം തൂങ്ങുന്നതാണ്. ഹബീബതാനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമുള്ളതാണ്. സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി ബിഹംദി, സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നാല് വാക്കുകൾ. ആ നാല് വാക്കുകൾ ഒരാൾക്ക് പറയാൻ സാധിക്കുക എന്നത് ദുനിയാവ് മുഴുവൻ അയാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ്. ഏതൊക്കെയാണത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. എത്ര എളുപ്പമാണ്! നാവിന്റെ പ്രവർത്തനങ്ങളുണ്ട്, ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുണ്ട്, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഇങ്ങനെയുള്ള അനേകം പ്രവർത്തനങ്ങൾ. സഹോദര, പരലോകത്ത് നിനക്ക് ഏറ്റവും കനം തൂങ്ങുന്ന ഒരു പ്രവർത്തനം പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, നാളെ പരലോകത്ത് ഏറ്റവും കനം തൂങ്ങുന്ന പ്രവർത്തനം, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന പ്രവർത്തനം, ഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവമാണ് ഏറ്റവും കനം തൂങ്ങുന്നത്. എന്തുകൊണ്ടാണ് നല്ല സ്വഭാവം ഏറ്റവും കനം തൂങ്ങുന്നത്? എന്തുകൊണ്ടാണ് നല്ല സ്വഭാവം എന്നത്? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ നിന്റെ അടുത്ത് നിന്ന് വിടാതെ ഒപ്പം കൂടുന്ന കാര്യമാണ്. അതുപോലെ ഒരു അമല് വേറെ ഇല്ല. നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നവരെ ആ സ്വഭാവം നിന്റെ ഒപ്പമുണ്ട്, നല്ല സ്വഭാവം. അപ്പോൾ ഉറക്കമെഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ നീ ഇബാദത്തിലാണ്, നല്ല സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖറബക്കും മിന്നി മൻസിലതൻ വ അഹബ്ബക്കും ഇലയ്യ അഹ്സനുക്കും അഖ്ലാഖൻ. നിങ്ങളിൽ നാളെ പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്ത സ്ഥാനമുള്ളത്, നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ വലവ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്. ഒരു ചെറിയ നന്മയാണെങ്കിലും നിസ്സാരമായി കാണരുത്, നിന്റെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖവുമായി കണ്ടുമുട്ടുന്നതാണ് എങ്കിലും. എന്ത് പണിയാണുള്ളത്? എന്ത് പ്രയാസമാണുള്ളത്? എത്ര എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ സഹോദര, ഹൃദയത്തിന് അമലുണ്ട്, നാവിന് അമലുണ്ട്, ശരീരത്തിന് അമലുണ്ട്. നീ ദീൻ പഠിച്ചാൽ, സ്നേഹിച്ചാൽ, തീരുമാനിച്ചാൽ അത് ചെയ്തു തുടങ്ങുക, നന്മകളിലേക്ക് കാലെടുത്തു വെക്കുക. നാളെ നാളെ എന്ന തീരുമാനം, നാളെ നാളെ എന്ന ശൈത്താനിന്റെ വസ്വാസ് എന്നെ തകർക്കാതിരിക്കട്ടെ. കാരണം ചിലപ്പോൾ നീ നാളത്തേക്ക് ഉണ്ടാവുകയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതുപോലെ, ഇദാ അംസൈത ഫലാ തൻതദിരി സബാഹ്, നീ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചാൽ നാളെ രാവിലെ നീ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. ചിന്തിച്ചു നോക്കൂ, നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട് നാളെ നീ ഇല്ല എന്ന്. നീ ചിന്തിച്ചു നോക്കൂ, നീ ഇന്ന് മരിക്കാം എങ്കിൽ നീ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. ശരിക്കും മനസ്സിൽ കൊണ്ടുവരിക, നീ ഇന്ന് മരിക്കാൻ പോവുകയാണ്. നേരം പുലർന്നാൽ വൈകുന്നേരത്തിലേക്ക് എത്തുമെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. എത്രയോ ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ട് അൽഫിഅൽ, നീ തീരുമാനിച്ചുറപ്പിച്ച പ്രവർത്തനം ചെയ്തു തുടങ്ങുക. അൽഖാമിസ, അഞ്ചാമത്തെ കാര്യം, കൗനുഹു യഖഉ അലൽ മശ്റൂഇ ഖാലിസൻ സവാബൻ. അഞ്ചാമത്തെ കാര്യം, നീ ചെയ്യുന്ന പ്രവർത്തനത്തിൽ രണ്ട് കാര്യം എപ്പോഴും ഉണ്ടായിരിക്കണം. ഒന്ന് ഇഖ്ലാസാൻ, രണ്ട് ഇത്തിബാഅൻ. ഒന്ന് ഇഖ്ലാസാൻ, രണ്ട് ഇത്തിബാഅൻ. നീ ചെയ്യുന്ന കാര്യം അതിൽ ഇഖ്ലാസ് ഉണ്ടാവണം. എന്താണ് ഇഖ്ലാസ്? ഇഖ്ലാസ് എന്ന വാക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഖുർആനിലെ മനോഹരമായ ഒരു പദമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കന്നുകാലികളുടെ അകിടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാല്, അതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, മിൻ ബൈനി ദമിൻ വ ഫർതിൻ ലബനൻ ഖാലിസൻ. ഇഖ്ലാസ് എന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും സഹായിക്കുന്ന വാക്കാണ്. കന്നുകാലികളുടെ അകിടിൽ നിന്ന് പാല് വരുന്നത് അല്ലാഹു പറയുന്നു, മിൻ ബൈനി ദം, രക്തത്തിനിടയിൽ നിന്നാണ്. വഫർത്ത്, അതുപോലെ തന്നെ മലത്തിന്റെ ഇടയിൽ നിന്നാണ് അല്ലെ. അവരുടെ കന്നുകാലിയുടെ ശരീരം മുറിച്ചാൽ രക്തമുണ്ട്, അതുപോലെ തന്നെ മലമുണ്ട്. പാൽ നിന്റെ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ അതിലെ രക്തത്തിന്റെ നിറം കുറച്ചെങ്കിലും കാണുന്നുണ്ടോ? ചുവപ്പ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. രക്തത്തിന്റെ നിറം അതിന്റെ ഒരു ചായ്വ് പോലും അതിലില്ല. ശുദ്ധമായ വെള്ളയാണത്. സുബ്ഹാനല്ലാഹ്. രക്തത്തിന്റെ മണം അതിനുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഈ കന്നുകാലിയുടെ, അതേ കന്നുകാലിയുടെ വയറ്റിൽ തന്നെ എന്തുണ്ട്? ചാണകമുണ്ട്. അതിന്റെ മണമുണ്ടോ പാലിന്? അതിന്റെ രുചിയുണ്ടോ? ഇല്ല. ലബനൻ ഖാലിസൻ, ശുദ്ധമായ പാൽ. ഈ പറഞ്ഞ കലർപ്പുകളൊന്നും അതിലില്ല. ഇതാണ് ഖാലിസായ അമൽ. ശുദ്ധമായ അമൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിന്റെ അമലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു പുറമേ ഒരാൾക്കും ഒരു പങ്കും ഉണ്ടാകാതിരിക്കുക, ഇതാണ് ഖാലിസ്, ഇതാണ് ഇഖ്ലാസ്. ജനങ്ങൾ അവർക്ക് വേണ്ടി ഒരു പങ്കുണ്ടാവാതിരിക്കുക, ആർക്കും ഒരാൾക്കുമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രം. ഇന്നമ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ. നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത് അല്ലാഹുവിനെ നാളെ കണ്ടുമുട്ടുമെന്ന ബോധ്യം കാരണത്താലാണ്. ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ. നിങ്ങൾ എന്തെങ്കിലും പ്രതിഫലം നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഇഖ്ലാസ്. ചില ആളുകൾ സദഖ നൽകുമ്പോൾ പറയും, നിങ്ങളെ സദക്ക നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളെ ദുആക്ക് വേണ്ടിയിട്ടല്ല സദക്ക, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാനാണ്, അള്ളാഹുവിന്റെ തൃപ്തിക്കാണ്. ഒരു കാര്യവും നമ്മൾ കൊടുക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല, ഒരു കാര്യവും. ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്ര, നിങ്ങളിൽ നിന്ന് പ്രതിഫലം വേണ്ട, നന്ദിയും വേണ്ട, അള്ളാഹുവിന്റെ അടുക്കലാണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഇഖ്ലാസ് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇത്തിബാ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അത് ചെയ്തത് അങ്ങനെ ചെയ്യണം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിസ്കരിക്കുക. ഖുദു അന്നി മനാസികക്കും, ഹജ്ജ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചെടുക്കുക, അറിയുന്നല്ല, എന്നിൽ നിന്ന് പഠിച്ചെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ചെയ്ത് അങ്ങനെ ചെയ്യുക. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കണം, സാധ്യമാകുന്നിടത്തെല്ലാം അവിടുത്തോട് സദൃശ്യം ഉണ്ടാകണം, അവിടുത്തെ പോലെയാകാൻ ശ്രമിക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ അവൻ ശ്രമിച്ചാലും അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയാവുകയില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് നന്നാക്കാനുള്ള ദിവസമാണ്. നമ്മൾ എത്ര നന്നായാലും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പോലെ ആവുകയില്ല. അപ്പോൾ എന്നും നമുക്ക് കുറവുകളുണ്ട്, ആ കുറവ് ഓരോ ദിവസവും നികത്തണം. നീ നന്നായി എന്ന് നീ ചിന്തിച്ചു തുടങ്ങിയാൽ, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, മൻ ഉഅജിബ ഔ മൻ ഉഅജിബ ബിനഫ്സിഹി ഫഖദ് ബദഅ ഹലാകു നഫ്സിഹി, ഈ അർത്ഥത്തിൽ ആർക്കെങ്കിലും തന്റെ സ്വന്തത്തെ കുറിച്ച് അത്ഭുതം തോന്നി തുടങ്ങിയാൽ, ഞാൻ കുഴപ്പമില്ലാത്തവനാണ് എന്ന് തോന്നി തുടങ്ങിയാൽ അവന്റെ നാശത്തിന്റെ ദിവസം ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ കുഴപ്പമില്ലാത്ത ആളാണ് എന്ന് തോന്നി തുടങ്ങിയാൽ അവന്റെ നാശം അന്ന് മുതൽ ആരംഭിച്ചു. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നന്നാവാനുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, നിസ്കാരങ്ങൾ ഇബാദത്തുകൾ നിങ്ങൾ എടുത്തു നോക്കൂ, മിക്ക ഇബാദത്തുകളും അവസാനിക്കുന്നത് ഇസ്തിഗ്ഫാറിലാണ്. എന്തുകൊണ്ടാണ് അത്? അദ്ദേഹം പറഞ്ഞു, ഇബാദത്തുകൾ അധികരിക്കുന്നതിനനുസരിച്ച് ഒരു മുസ്ലിം അവൻ തന്റെ കുറവുകളെ കുറിച്ച് കൂടുതൽ ബോധവാനാവുകയാണ് ചെയ്യുക. നിസ്കാരം അവസാനിച്ചാൽ എന്താ പറയുന്നത്? ഇസ്തിഗ്ഫാറുള്ള ഇബാദത്ത് ചെയ്തിട്ടാണ് നമ്മൾ തെറ്റെയ്തിട്ടുള്ള ഇരിക്കുന്നത്, നിസ്കരിച്ചിട്ടാണ് ഇരിക്കുന്നത്, എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്? അപ്പോൾ ഇബാദത്തുകൾ നന്മകൾ അധികരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കുറവുകൾ നമുക്ക് ബോധ്യപ്പെടണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ ആയത്ത് നോക്കൂ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. ഉടനെ അല്ലാഹു പറയുന്നു വസ്തഗ്ഫിർ ലിദംബിക, നിന്റെ തെറ്റുകൾക്ക് നീ പൊറുക്കൽ ചോദിക്കണം. അപ്പോൾ നന്മകൾ അധികരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കുറവുകൾ നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഖാലിസൻ സ്വവാബൻ, ഇഖ്ലാസ് ഉണ്ടാകണം, അതോടൊപ്പം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തോട് യോജിക്കുന്നതായിരിക്കണം. അസ്സാദിസ ആറാമത്തെ കാര്യം, അത്തഹ്ദീറു മിൻ ഫിഅലി മാ യുഹ്ബിതുഹു, നമ്മൾ ഈ ചെയ്ത നന്മകൾ ആ നന്മകളെ നശിപ്പിക്കുന്ന കാര്യം നമ്മളിൽ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അമലിനേക്കാൾ പ്രയാസം ആ അമൽ നശിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കലാണ്. ഒരാൾക്കൊരു സ്വതക്ക കൊടുത്തു, ചിലപ്പോൾ അത് എളുപ്പമുള്ളതാണ്, പക്ഷേ ആ സ്വതക്ക ഒരാളോട് പറയാതെ പിടിച്ചു വെക്കുക, രഹസ്യമാക്കി വെക്കുക. ആ സ്വതക്ക കൊടുത്ത ആളെ കാണുമ്പോൾ ഈ സ്വതക്കിനെ കുറിച്ച് ഓർക്കാതിരിക്കുക, അയാൾക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാതിരിക്കുക, ഇതാണ് കൂടുതൽ പ്രയാസം. സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ പ്രയാസം അതാണ്. ഒരാൾക്ക് നമ്മൾ സ്വതക്ക കൊടുത്തു, പിന്നെ അയാളെ കാണുമ്പോ അയാൾ ചിരിച്ചിട്ടില്ലെങ്കിൽ ഞാനൊന്ന് സ്വതക്ക കൊടുത്താലോ, ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്ന ചിന്ത മനസ്സിലേക്ക് വരാതിരിക്കാനാണ് സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ പ്രയാസം ഉണ്ടാവുക. രാത്രി നിസ്കരിക്കുന്നതിനേക്കാൾ പ്രയാസമുണ്ടാവുക. അല്ലെ, പണ്ഡിതന്മാരിൽ ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം റിയാഇന്റെ സൂക്ഷ്മമായ വശങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ അയാൾ രാത്രി തന്റെ ഭാര്യ പോലും അറിയാതെ രഹസ്യമായി നിസ്കരിച്ചിരിക്കുന്നു. അങ്ങനെ നിസ്കരിച്ച് അയാൾ രാവിലെ നാട്ടിലേക്ക് ഇറങ്ങുന്നു. നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾ അയാളെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അയാളുടെ മനസ്സിൽ വരും, ഞാൻ രാത്രിയൊക്കെ നിസ്കരിക്കുന്ന ആളാണ്, ആളുകൾ എന്താണ് എന്നെ നോക്കിയിട്ട് എന്നെ പരിഗണിക്കാത്തത്, ആളുകൾ എന്താണ് എന്നെ കണ്ടൊന്ന് ചിരിക്കാത്തത്, എനിക്കൊന്ന് സലാം പറയാത്തത്, മോൻ ഇങ്ങോട്ട് വന്ന് സലാം പറയണ്ടല്ലേ, ഞാൻ അങ്ങോട്ട് പോണോ. ഈ ചിന്ത അവന്റെ അമലുകളെ ഇല്ലാതെയാക്കി കളയും. അവൻ നിസ്കരിച്ചത് രഹസ്യമായിട്ടാണ്, പക്ഷേ പുറത്തേക്കിറങ്ങുമ്പോൾ അവന്റെ ഉള്ളിലുണ്ടാകുന്ന ഈ ചിന്ത, അവന് മറ്റുള്ളവരുടെ മേൽ എന്തോ സ്ഥാനമുണ്ട് എന്ന ഈ ചിന്ത അവന്റെ അമലിനെ ഇല്ലാതെയാക്കി കളയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, ഖൗലുൻ മഅറൂഫുൻ ഖൈറുൻ മിൻ സദഖത്തിൻ യത്ബഉഹ അദ. ഒരാൾ ചോദിച്ചു വന്നാൽ അയാളോട് നല്ല വാക്ക് പറഞ്ഞ അയാളെ പറഞ്ഞു വിടുന്നതാണ്, നീ അയാൾക്ക് ദാനം നൽകിയതിന് ശേഷം അയാൾ അത് പറഞ്ഞ് ഉപദ്രവിക്കുന്നതിനേക്കാൾ നല്ലത്. അയാൾക്ക് സ്വതക്ക കൊടുത്തിട്ട് എനിക്ക് തന്നില്ലേ എനിക്ക് തന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഞാനല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവനെ പ്രയാസപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ചോദിച്ചു വരുന്ന ആളോട് നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചുവിടുന്ന. അപ്പോൾ അവന്റെ നന്മകളെ ഇല്ലാതെയാക്കുന്ന കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്ന ശ്രദ്ധിക്കണം. അമലുകളെ ബാത്തിലാക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? എല്ലാ അമലിനെയും ബാത്തിലാക്കുന്ന ഏതാ? ശിർക്കാണ്. ശിർക്ക് എല്ലാ അമലിനെയും ബാത്തിലാക്കി കളയും. വലഖദ് ഔഹൈ വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിനക്ക് വഹി നൽകപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്താണ്? ശിർക്ക് ചെയ്താൽ നിന്റെ പ്രവർത്തനങ്ങളെല്ലാം ബാത്തിലായി. ശിർക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ചിന്തിച്ചേക്കാം, ശിർക്കോ എനിക്കോ? എനിക്ക് ശിർക്ക് വരെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന എന്താണ്? റബ്ബി ജഅൽ ഹാദ അൽ ബലദ ആമിനൻ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ ബാക്കി വജ്നുബ്നി വബനിയ അൻ നഅബ്ദുൽ അസ്നാം. അള്ളാഹുവേ, വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നതിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണം. വബനി, എന്റെ മക്കളെ കാത്തുരക്ഷിക്കണം. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വിഗ്രഹങ്ങളെ തകർത്തവരാണ് അദ്ദേഹം. അതിന്റെ പേരിൽ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ആളാണ്. സലഫുകൾ പറഞ്ഞു, ഫമൻ യഅമനുൽ ബലാഅ ബഅദ ഇബ്രാഹിം. ഇബ്രാഹിമിന് ശിർക്കിൽ വീഴുമെന്ന പേടിയുണ്ട് എങ്കിൽ പിന്നെ ആർക്കാണ് നിർഭയത്വം ഉണ്ടാവുക? ആർക്കാണ് പേടിക്കാതെ ജീവിക്കാൻ പറ്റുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബിമാർ പറയുന്ന അവിടുത്തെ ഏറ്റവും അധികമുള്ള പ്രാർത്ഥന ഏതാണ്? അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഏറ്റവും കൂടുതൽ അവിടുന്ന് പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ സഹോദര, ശിർക്ക് നിന്നിൽ വരില്ല എന്ന് നീ വിചാരിക്കരുത്. അതുപോലെ നിന്റെ അമലുകളെ ബാത്തിലാക്കുന്ന കാര്യമാണ് ബിദഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദഅ ഹത്താ യദഅ ബിദഅതഹു. ബിദഅത്തുകാരനായ ഒരാൾ അവന്റെ ബിദഅത്ത് ഉപേക്ഷിക്കുന്നതുവരെ അള്ളാഹു അവന്റെ തൗബയെ തടുത്തു വെക്കുന്നതാണ്, സ്വീകരിക്കുക. അതുപോലെ നിന്റെ അമലുകളെ ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഹറാമുകൾ ഭക്ഷിക്കുക എന്നത്, ആളുകളെ ഉപദ്രവിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതദ്റൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവർ എന്ന് നിങ്ങൾക്കറിയുമോ? സഹാബികൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദീനാറ ഇൻദഹു വലാ ദിർഹം. ഞങ്ങളുടെ അരികിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പരായവൻ ആരാണ്? ദീനാറും ദിർഹമും ഇല്ലാത്തവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി യാതി യൗമൽ ഖിയാമത്തി ബിഅമാലി മിസ്ല തിഹാമ. തിഹാമ പർവ്വതത്തിന്റെ വലുപ്പമുള്ള അമലുകളുമായി എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ വരും. അനേകം പ്രവർത്തനങ്ങളുണ്ട്. വഖദ് ശതമ ഹാദ വളറബ ഹാദ വഅഖദ മാല ഹാദ. അവൻ ഇന്നയാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇന്നയാളെ അടിച്ചിട്ടുണ്ട്, ഇന്നയാളുടെ സമ്പത്ത് അന്യായമായി എടുത്തിട്ടുണ്ട്. അവന്റെ നന്മകൾ എടുത്ത് അവൻ ഉപദ്രവിച്ചവർക്ക് എടുത്തു കൊടുക്കും. അത് കഴിഞ്ഞുപോയാൽ അവൻ ഉപദ്രവിച്ചവരുടെ തിന്മകൾ എടുത്ത് ഇവന്റെ മേൽ ചീത്ത് വെച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര വലിയ പ്രയാസകരമായ അവസ്ഥയാണത്. അതുകൊണ്ട് നിന്റെ അമലുകൾ ബാത്തിലാക്കുന്ന കാര്യം നീ ചെയ്യാതിരിക്കുക. കഷ്ടപ്പെട്ട് പണിയെടുത്തതിന് ശേഷം അത് നശിപ്പിക്കുന്ന പ്രവർത്തനം നിന്റെ അടുത്ത് വരാതിരിക്കട്ടെ. ഗീബത്തും നമീമത്തും, ജനങ്ങളെ ഉപദ്രവിക്കുക എന്നതും പ്രയാസപ്പെടുത്തുക എന്നതും അവരുടെ ഹക്കുകൾ അവകാശങ്ങൾ കവർന്നെടുക്കുക എന്നതും സൂക്ഷിക്കുക. ഇതാണ് ആറാമത്തെ കാര്യം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അമലിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് അമൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നത്. അതുപോലെ തന്നെ അമൽ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്ന് റിയാ സുമാഅത്ത്. റിയാ എന്നത് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന, നിസ്കരിക്കുമ്പോൾ വേറെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിസ്കാരം നന്നാക്ക. സുമാഅത്ത് എന്ന് പറഞ്ഞാൽ ചെയ്ത പ്രവർത്തനം, അത് പ്രവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ആളുകൾ കേട്ടറിയണം എന്ന ധാരണ, ആഗ്രഹം മനസ്സിലുണ്ടാവലാണ്. നീ രഹസ്യമായി ചെയ്തതാണ്, പക്ഷെ ഇതെങ്ങനെങ്കിലും ഒന്ന് ആൾക്കാർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹം, അതല്ലെങ്കിൽ നീ തന്നെ പറഞ്ഞ് ആൾക്കാർ അറിയിക്കുക. ഇത് അമലുകളെ ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അത് മറക്കാൻ ശ്രമിക്കുക. നന്മ ചെയ്താൽ മറക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, വലാ യദില്ലു റബ്ബി വലാ യൻസാ, എന്റെ റബ്ബിന് തെറ്റുപറ്റുകയില്ല, അവൻ മറക്കുകയില്ല. നമ്മൾ ചെയ്ത നന്മ അള്ളാഹു മറക്കുകയില്ല. പക്ഷെ നമ്മുടെ തിന്മകൾ നമ്മൾ മറക്കാതിരിക്കുക. തിന്മ മറക്കരുത്, കാരണം തിന്മ തൗബ അധികരിക്കാനുള്ള കാരണമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും തിരിച്ചാണ്. വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത നന്മ വരെ നമുക്കിപ്പോൾ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, പക്ഷേ ഇന്നലെ വരെ നാം ചെയ്ത തിന്മകൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, തിന്മകൾ, ഒരാൾ അറിയാതെ വന്നുകൂടുന്ന തിന്മകളിൽ ഒന്നാണ് ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിൽ നിന്നുള്ള തൗബ അവൻ പിന്തിച്ചു വെച്ചു, എന്റെ തൗബ ചെയ്യാം. കുറച്ചു കഴിഞ്ഞ് അവൻ ഈ തെറ്റിനെ കുറിച്ച് മറന്നുപോകും. അവന്റെ മേൽ രണ്ട് തെറ്റായി, ഒന്ന് ചെയ്ത തെറ്റും രണ്ട് ഈ പിന്തിച്ച തൗബയും, രണ്ട് തെറ്റായി. ഉടനെ തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് പുറക്കെല്ലാം ചോദിക്കുക. നമ്മൾ എത്രയോ തെറ്റുകൾ മറന്നുപോയിട്ടുണ്ട്. എന്താണ് അതിനുള്ള പരിഹാരം? തൗബ ചെയ്യുമ്പോൾ എല്ലാ തെറ്റിൽ നിന്നും തൗബ ചെയ്യുക. ചില ആൾക്കാർ തൗബ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റ്, രണ്ട് തെറ്റ്, മുഴുവൻ തെറ്റിൽ നിന്നും തൗബ ചെയ്യും. അള്ളാഹു, ഞാൻ ചെയ്തുപോയ എല്ലാ തെറ്റുകളും ഞാൻ നിന്നോട് ഏറ്റു പറയാം, ഞാൻ പുറക്കെല്ലാം ചോദിക്കാം. അള്ളാഹുമ്മ ഇന്നി അതൂബു ഇലൈക, അള്ളാഹുമ്മ ഇന്നി അസ്തഗ്ഫിറു അസ്തഗ്ഫിറു ഇലൈക, അള്ളാഹുമ്മ ഗ്ഫിർലി വർഹംനി, തേടിക്കൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിൽ 70 തവണ 100 തവണ അവിടുന്ന് ഇസ്തിഗ്ഫർ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, നീ പഠിച്ച് സ്നേഹിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ നീ ശ്രദ്ധിക്കുന്ന ഈ പ്രവർത്തനം അത് നിലനിർത്തുക, അത് നഷ്ടപ്പെടുത്താതിരിക്കുക. നന്മകൾ രണ്ടു രൂപത്തിലുണ്ട്. ഒന്ന്, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. രണ്ട്, നീ ഉപേക്ഷിക്കുന്ന തിന്മകൾ. ഇത് രണ്ടും നന്മയാണ്. ഇത് രണ്ടും അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുക, സബാത്ത്, ഉറച്ചു നിൽക്കുക അതിൽ. അതിൽ ഒരു അണുകിട വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. വാജിബാത്തുകൾ, ഒരാൾ സുന്നത്തുകൾ നിർവഹിക്കുന്നവനാണ്, സുന്നത്ത് ഏതെങ്കിലും ഒരു ദിവസം ഒന്നൊഴിവാക്കി, പിന്നെ അടുത്ത ദിവസം രണ്ടാമത്തത് ഒഴിവായി, പോയി പോയി പോയി, പിന്നെ അവസാനം അവന്റെ വാജിബ് ഇല്ലാതെയാവും. ഇതേപോലെ തന്നെയാണ് തിന്മകൾ. തിന്മ ആദ്യം ഒന്ന് ചെയ്ത് പിന്നെ ചെയ്ത് ചെയ്ത് പിന്നെ അതിൽ നിന്ന് തിരിച്ചു കയറാൻ പറ്റാത്ത കോലത്തിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ഉപമ വിവരിച്ച ഒരു ഹദീസുണ്ട്, സുദീർഘമായ ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, ഒരു വഴി, ആ വഴിയുടെ മുകളിൽ ഒരാൾ ഇങ്ങനെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, ആ വഴിയുടെ രണ്ടു ഭാഗങ്ങളിലും ചില വാതിലുകളുണ്ട്, ആ വാതിലുകൾക്കു മേൽ ചില കർട്ടനുകളുണ്ട്, ആ വാതിലുകൾക്കുമേൽ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വഴി ഇസ്ലാമാണ്. മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നയാൾ വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെയും ഹൃദയത്തിൽ നന്മയിലേക്ക് ക്ഷണിക്കുന്നതിനായി അള്ളാഹു നിശ്ചയിച്ച ഉപദേശകനാണ് മലക്കാൻ. നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഹൃദയത്തിൽ തിന്മയാൻ പോകുമ്പോ അല്ലെ നമ്മളെ മനസ്സിലുണ്ടാവും ഒരു പോരാട്ടം നടക്കാനുണ്ട്, ചെയ്യണ്ട 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 എന്ന് പറയുന്ന ഒരാൾ. അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ആ വഴിയുടെ വശങ്ങളിലുള്ള വാതിലുകൾ അത് മഹാരിമുല്ലാ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ഹറാമുകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാതിൽ, ആ വാതിലിന് എന്തില്ല, തുറക്കാൻ വേണ്ട ഒരു സൗകര്യമില്ല, മറിച്ച് കർട്ടനുകളാണ്. കർട്ടന്റെ പ്രത്യേകത എന്താണ്? പെട്ടെന്ന് തുറക്കാം, ഒന്ന് നീക്കിയാൽ അത് അതിനപ്പുറം കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഹറാമുകൾ. ഹറാമിലേക്ക് ആളുകൾ വാതിലൊന്നുമില്ലാതെ നടുവിലേക്ക് എടുത്തു ചാടുകയാണോ ചെയ്യാറുള്ളത്? അല്ല, ആദ്യം ഒന്ന് ചെയ്യും, ആദ്യം ഒരു ചെറിയൊരു കാര്യം ഒന്ന് എത്തി നോക്കും എന്താണ് എന്നറിയാൻ വേണ്ടി, പിന്നെ ഒരു കാലെടുത്ത് വെച്ച് നോക്കും, പിന്നെ രണ്ടാമത്തെ കാലെടുത്ത്, പിന്നെ അവൻ അതിന്റെ ഉള്ളിലായി, പിന്നെ അവൻ ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോകും. അതുകൊണ്ട് സഹോദര, പ്രത്യേകിച്ച് യുവാക്കളെ, ചെറിയ കുട്ടികളെ, ഏതൊരു തിന്മയാകട്ടെ ഏതൊരു തിന്മയാകട്ടെ, നാളെ തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിൽ ഒരു തിന്മയിലേക്കും നീ കാൽവെക്കരുത്. നിനക്ക് തിരിച്ചു വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പല ആളുകളും എത്രയോ ഹറാമുകളിലേക്ക് പ്രവേശിച്ചത് ഇന്നിത് കഴിഞ്ഞാൽ നാളെ തിരിച്ചു വരാമെന്ന ഉറപ്പിലാണ്, പക്ഷേ പിന്നീട് അവർക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. മദ്യം കുടിച്ച ആളുകൾ, മോശമായ വീഡിയോകൾ കാണുന്നവർ, അവരതിലേക്ക് കയറിയത് നാളെ തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായി ഇപ്പോഴത്തെ അവസ്ഥ? തിരിച്ചു വന്നോ? ഇല്ല. അവർക്കിപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് വാജിബ് ചെയ്യലാണ് ഹറാം ഉപേക്ഷിക്കുന്നതിനേക്കാൾ പ്രയാസമുള്ളത്. പക്ഷെ അവർക്ക് വാജിബിനേക്കാൾ ഇപ്പോൾ പ്രയാസമുള്ളത് ഈ ഹറാം ഉപേക്ഷിക്കലാണ്. പുകവലിക്കുന്ന ആളുകളെ നോക്കൂ നിങ്ങൾ, ചെറിയ പ്രായത്തിൽ തുടങ്ങും, ഒരു തമാശക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ അവൻ കൊണ്ടുപിടിച്ച ശ്രമം നടത്തി, പൈസ കൊടുത്ത ആൾക്കാർ അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിട്ടാൽ വരെ അവന് നിർത്താൻ വയ്യ. നോക്കൂ നിങ്ങൾ, മോശമായ വീഡിയോകൾ കാണുന്നവർ, അവരിൽ ചിലർ വിചാരിക്കും ഇന്നും കൂടി നാളെയും കൂടി, പക്ഷെ അവർ തിരിച്ചു വരുന്നില്ല. പിന്നെ അവർ വിചാരിക്കും വിവാഹം വിവാഹം കഴിഞ്ഞാൽ ഹറാമുകൾ അതിലേക്ക് പ്രവേശിക്കും. എത്രയോ പേരുടെ അനുഭവങ്ങൾ, എത്രയോ പേരുടെ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്നത് പ്രയാസകരമാണ്. ആ വാതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതുപോലെയാണ്, ചെറിയൊരു കർട്ടനാണ്, അതങ്ങ് നീക്കിയാൽ അതിലേക്ക് നിനക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാം, പക്ഷേ തിരിച്ചിറങ്ങാൻ പ്രയാസമാണ്. അതുകൊണ്ട് സബാത അലൈ, നീ ഉള്ള ഖൈർ അത് ഉപേക്ഷിക്കരുത്. നീ ഉള്ള നീ ഏതെങ്കിലും ഒരു തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും അതൊന്ന് തൊട്ട് രുചിച്ചു നോക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ നീ ഉള്ള ഈ അവസ്ഥ വലിയ ആഫിയത്തിലാണ്, വലിയ സമാധാനത്തിലാണ്, അത് നീ നഷ്ടപ്പെടുത്തരുത്. ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഓർത്തുവെക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. തൗഹീദിൽ തുടങ്ങാം, പിന്നെ നമസ്കാരം, ഇങ്ങനെ ഓരോരോ കർമ്മങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കുക. ഈ ഏഴ് കാര്യങ്ങൾ ഞാൻ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നുണ്ട്. ഹറാമുകൾ ഇതിന്റെ നേരെ തിരിച്ചുള്ള കാര്യം ചിന്തിച്ചു നോക്കുക. ഹറാമ് ഞാൻ അതിൽ നിന്ന് എത്ര വിട്ടു നിൽക്കുന്നുണ്ട്? പരിശോധിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ പഠിച്ചത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ആദ്യത്തിൽ പറഞ്ഞ കാര്യം വെറുതെയല്ല, വെറുതെ പഠിച്ചതല്ല, ഒരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു കാലം മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബ, നാല് കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ പരലോകത്ത് കാല് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. അവന്റെ ആയുസ്സിനെ കുറിച്ച്, എന്തിനാണ് ചെലവഴിച്ചത്, എന്തിനാണ് നിന്റെ ആയുസ് നീ ചെലവഴിച്ചത്? ചില പണ്ഡിതന്മാർ 40-60 വയസ്സായപ്പോൾ നരച്ച താടി അതിൽ പിടിച്ചുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അവർ പറഞ്ഞത്രേ, യാ ഫുലാൻ മാദാ ഖദ്ദംതലിൽ ഇസ്ലാം, അല്ല ചങ്ങാതി, നീ ഇസ്ലാമിന് വേണ്ടി ഈ പ്രായം കൊണ്ട് എന്താണ് ചെയ്തത്? പണ്ഡിതന്മാർ, ഉലമാക്കൾ, വലിയ വലിയ പുസ്തകങ്ങൾ എഴുതിയ ആളുകൾ കണ്ണാടിക്ക് മുന്നിൽ പോയി അവർ സ്വന്തത്തോട് ചോദിക്കാൻ, നീ എന്ത് ചെയ്തു ഇസ്ലാമിന് വേണ്ടി? നമ്മൾ ചോദിക്കുക, നമ്മൾ എന്ത് ചെയ്തു? എന്താണ് ദീനു വേണ്ടി ചെയ്തത്? എന്താണ് അള്ളാഹുവിന് വേണ്ടി ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രാർത്ഥനകളിലില്ലേ ലക അസ്ലംത വബിക ആമൻത അല്ലാഹുവേ, നിനക്ക് വേണ്ടിയാണ് ഞാൻ മുസ്ലിമായത്, നിന്നിലാണ് ഞാൻ വിശ്വസിച്ചത്. വബിക ഖാസംത, നിനക്ക് വേണ്ടിയാണ് ഞാൻ തർക്കിച്ചത്, എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ജീവിതത്തിന്റെ ആകത്തുക, പരീക്ഷണം. ഇതിൽ വിജയിക്ക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരീക്ഷണത്തിൽ വിജയിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ, അവയുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബ് റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ وصلى الله وسلم مبارك على نبينا محمد وعلى آله وصحبه وسلم وجزاكم الله خير الجزاء.